السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന്, പ്രാവർത്തികമാക്കണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ്. ബദർ ചില ചരിത്ര പാഠങ്ങൾ എന്നതാണ് നമ്മൾ വിഷയമായി നൽകിയിരിക്കുന്നത്. ബദറിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ സമകാലിക സാഹചര്യത്തിൽ പോലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കേണ്ട നിലപാടുകളും അവർ സ്വീകരിക്കേണ്ട രീതികളും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചരിത്രമാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന്റെ പിന്നിലുള്ള ചരിത്രം. ഈ റമദാനിൽ നമ്മൾ ആ സംഭവം ഒന്നുകൂടി സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് അത് മാതൃകയാക്കുവാനും അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ആവേശം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അത് കേവലം ഒരു കഥ എന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കുന്നതിന് പകരം ഇത് നമ്മുടെ ജീവിതത്തിൽ പാഠമായിരിക്കുവാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയാണ് വേണ്ടത്. അള്ളാഹു വിഷയങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബദർ യുദ്ധം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു യുദ്ധമാണ് ബദർ. അതുകൊണ്ട് തന്നെ അതിന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പേര് വന്നിട്ടുള്ളത് ബദറുൽ കുബ്ര എന്നതാണ്. എന്റെ അർത്ഥം നമുക്കറിയാം, അതതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. എന്താണ് ബദറുൽ കുബ്ര? സാധാരണ ഇസ്ലാമിൽ നടത്തപ്പെട്ടിട്ടുള്ള മറ്റ് യുദ്ധങ്ങൾ, ബദറിന് ശേഷം ഉഹദ് അടക്കമുള്ള ഖന്ദഖ് അടക്കമുള്ള യുദ്ധങ്ങളെക്കുറിച്ചൊന്നും, ഖന്ദഖുൽ കുബ്ര എന്നോ അതല്ലെങ്കിൽ ഉഹദുൽ കുബ്ര എന്നോ ചരിത്രത്തിൽ നമ്മൾ പേര് പറയാറില്ല. മറിച്ച് ബദർ യുദ്ധത്തിന്റെ പേര് പരാമർശിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മളത് വായിക്കുന്നത് ബദറുൽ കുബ്ര എന്ന അതിമഹത്തായ യുദ്ധം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ശിർക്കിനെതിരെ നടന്ന വമ്പിച്ച ഒരു പോരാട്ടമായിരുന്നു ബദർ യുദ്ധം. തൗഹീദും ഷിർക്കും തമ്മിലായിരുന്നു അവിടെ ഏറ്റുമുട്ടിയത്. ഹഖും ബാത്തിലും തമ്മിലായിരുന്നു ബദറിൽ ഏറ്റുമുട്ടിയത്. ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ടും ആളുകളുടെ എണ്ണക്കുറവ് കൊണ്ടും മുസ്ലിങ്ങൾ ആ നിലക്ക് വളരെ കുറവായിരുന്നെങ്കിലും മുസ്ലിങ്ങളുടെ ഇരട്ടി വരുന്ന ശത്രുക്കളോട് പോരാടി വിജയം നേടാൻ സാധിച്ച ആ യുദ്ധം ഇന്നും ചരിത്രത്തിൽ നമുക്ക് ഒട്ടേറെ പാഠങ്ങളാണ് നൽകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യത്യസ്തമായ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ പല വശങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആവേശം കൈവരികയാണ്. ദരിദ്രത്തിന്റെ പല ചരിത്രങ്ങൾ വായിക്കുമ്പോഴും ഈ ദാവത്ത് രംഗത്ത് നമുക്ക് കൂടുതൽ സജീവമാകാനുള്ള ആവേശമാണ് യഥാർത്ഥത്തിൽ ബദർ നമുക്ക് നൽകുന്നത്. ബദറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന, മുശ്രിക്കീങ്ങളോട് നടന്ന, ശത്രുക്കളോട് നടന്ന ഒന്നാമത്തെ യുദ്ധമാണ് ബദർ യുദ്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിത കാലഘട്ടം 13 കൊല്ലമായിരുന്നു. അന്ന് ശത്രുക്കളുടെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടത് മുസ്ലിങ്ങളുടെ മക്കയിലെ ജീവിത കാലഘട്ടത്തിലാണ്. അന്ന് തിരിച്ചടിക്കാൻ പല സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചിരുന്നു എന്ന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഖുർആൻ അവരോട് അതിന് കൊടുത്ത മറുപടി കുഫു ഐദീക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകൾ അടക്കി വെക്കണമെന്നുള്ളതായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലുള്ള പണക്കാരായ സമ്പന്നരായ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുശ്രിക്കുകളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് പ്രതാപമുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് തിരിച്ചടിച്ചുകൂടെ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം കൊടുത്തില്ല. പിന്നീട് ഹിജറ പോയി, അങ്ങനെ മദീനയിലെത്തി. ശത്രുക്കൾ സ്വൈരമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ആദ്യമായി നിങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊള്ളുക, ഉദിനലില്ലദീന യുഖാത്തിലൂന എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. കാരണം ബദർ യുദ്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുന്ന ആളുകളുണ്ട്. ഇന്ത്യ പോലൊരു ന്യൂനപക്ഷ രാജ്യത്ത് തിരിച്ചടിക്കുന്നത് ഇസ്ലാമികമായിട്ട് തെറ്റല്ല എന്ന് പറയാൻ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ബദറിന്റെ സംഭവമാണ്. കാരണം മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു, ശത്രുക്കൾ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും മുസ്ലിങ്ങൾ തിരിച്ചടിച്ചു ബദറിൽ. ഇന്ത്യ പോലൊരു ന്യൂനപക്ഷ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കുള്ള പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേ രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബദർ യുദ്ധം അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മറയാക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മൾ സമയത്തിനനുസരിച്ച് അത് നമ്മൾ വിശദീകരിക്കും. അപ്പൊ ആദ്യമായി നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ മുശ്രിക്കുകളോട് നടന്ന ഒന്നാമത്തെ യുദ്ധമാണ് ബദർ യുദ്ധം. ഈ യുദ്ധം നടക്കുന്നത് ഹിജറ രണ്ടാം വർഷത്തിലാണ്. ഹിജറ രണ്ടാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അതേ വർഷത്തിൽ തന്നെ യുദ്ധം ചെയ്യാനുള്ള കൽപ്പനയും വന്നു. ഹിജറ രണ്ടാം വർഷം റമദാൻ 17 വെള്ളിയാഴ്ചയാണ്. കൃത്യമായി ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നത് റമദാൻ 17 വെള്ളിയാഴ്ചയാണ് അതിമഹത്തായ ബദറുൽ കുബറ എന്ന ബദർ യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം ഈ പേരിൽ അറിയപ്പെടാനുള്ള കാരണം ബദർ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. യഥാർത്ഥത്തിൽ അതൊന്നുകൂടി ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ വിശദമാക്കുന്നത് ഒരു കിണറിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ബദർ എന്നുള്ളത്. ഇസ്മുൽ ബിരി അല്ലത്തി ബിഹ ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കിണറിന്റെ പേരാണ് ബദർ. ബദർ എന്ന പേര് ആ കിണറിന് പേര് ലഭിക്കാനുള്ള കാരണം അതൊരു വ്യക്തിയിലേക്ക് ചേർത്തിയിട്ടാണ്. ഇസ്ലാമിൽ നമ്മൾ പൊതുവെ ഉള്ളൊരു സിദ്ധാന്തമുണ്ട്, ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ യുദ്ധം അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചേർത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചേർത്തിയിട്ടായിരിക്കും. ആ ബദർ എന്നുള്ളത് കിണറിന്റെ പേരാണ്. യഥാർത്ഥത്തിൽ ആ കിണറിന്റെ ഉടമസ്ഥന്റെ പേരാണത്. ബദർ ഇബ്നു മുഖല്ലദ് ഇബ്നു അന്നദർ ഇബ്നു കിനാന ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ പേര്. ബദർ ഇബ്നു മുഖല്ലദ് ഇബ്നു നദർ ഇബ്നു കിനാന. ഇതേപോലെ തന്നെ ബദർ ഇബ്നു ഹാരിസ്, അങ്ങനെ വ്യത്യസ്തമായ രണ്ട് റിവായത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഈ മനുഷ്യനിലേക്ക് ചേർത്തിയിട്ടാണ് ആ കിണറിന് ആ പേര് വന്നത്. അയാളുടെ കിണറായിരുന്നു യഥാർത്ഥത്തിൽ ബദർ എന്നുള്ളത്. ആ കിണറിന് അങ്ങനെ പേര് ലഭിക്കാനുള്ള കാരണം ബദർ നമുക്കറിയാം പൂർണ്ണചന്ദ്രനാണ്. ബദർ പൂർണ്ണചന്ദ്രനാണ് ബദർ എന്ന് പറയപ്പെടുന്നത്. ഹിലാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിറവി ചന്ദ്രനാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കിണറിന് ബദർ എന്ന പേര് പറയാനുള്ള കാരണം റൗണ്ടിലായിരുന്നു ആ കിണർ. അതേ രണ്ടാമതൊരു കാരണം പറയുന്നത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ആ കിണറ്റിലെ വെള്ളം. ഇത്രത്തോളം എന്നാൽ പൂർണ്ണ ചന്ദ്രനുള്ള സമയത്ത് ആ ചന്ദ്രന്റെ പ്രതിബിംബം ആ കിണറ്റിൽ പ്രതിഫലിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത്രത്തോളം ശുദ്ധമായ വെള്ളമുള്ള പൂർണ്ണചന്ദ്രനെ പോലെ റൗണ്ടായ പൂർണ്ണചന്ദ്രൻ, ബദർ എന്ന് പറയുമ്പോൾ പൂർണ്ണചന്ദ്രൻ റൗണ്ടായ കിണറായിരുന്നത്. അപ്പൊ ആ കിണറിന് ആ പേര് വരാനുള്ള കാരണം അതാണ്. ഇത് ഇബ്നു ഹജറുൽ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ വോളിയം 7 പേജ് 285 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് വെറും ചരിത്രത്തിലുള്ളത് മാത്രമല്ല, ഹദീസുകളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ പേര് ആ കിണറിന് ലഭിച്ചു. പിന്നീട് ആ സ്ഥലം ബദർ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സ്ഥലത്ത് വെച്ച് ഈ യുദ്ധം നടന്നതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഗസ്വത്തു ബദർ എന്ന പേര് ലഭിക്കാനുള്ള കാരണം, ബദർ യുദ്ധം എന്ന പേര് ലഭിക്കാനുള്ള കാരണം. ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഒട്ടേറെ സവിശേഷതകൾ ഈ യുദ്ധത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ പ്രത്യേകം പ്രാധാന്യമുണ്ട്. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളെ പ്രത്യേകം ഇസ്ലാം ആദരിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാമിലൊരു പൊതു തത്വമുണ്ട്, എല്ലാ പള്ളികളും ഒരേപോലെയല്ല. ചില പള്ളികൾക്ക് മറ്റു ചില പള്ളികളേക്കാൾ പ്രാധാന്യമുണ്ട്. ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ലോകത്തുള്ള പള്ളികളൊക്കെ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. എന്നാൽ ലോകത്തുള്ള പള്ളികളിൽ മസ്ജിദുൽ ഹറാം, അതേപോലെ തന്നെ മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ, ഈ പള്ളികൾക്ക് മറ്റു പള്ളികളേക്കാൾ ഫളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാർക്കേക്കാൾ ചില ശ്രേഷ്ഠതകൾ പല പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഒരേപോലെയല്ല, ചില ഫദലുകൾ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് സഹാബികൾക്കും, സഹാബികൾക്കിടയിലും ഫദലിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഈ സഹാബികൾ മൊത്തത്തിൽ അവർക്ക് ഫദലുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ആ സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ മൊത്തത്തിൽ സഹാബികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മുഹാജിരീങ്ങൾ, അതേപോലെ തന്നെ അൻസാറുകൾ, അതാണല്ലോ മൊത്തത്തിൽ സഹാബത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്, മുഹാജിരീങ്ങളും അൻസാറുകളും. ഈ മുഹാജിരീങ്ങളുടെ ശ്രേഷ്ഠത വേറെയാണ്, അൻസാറുകളുടെ ശ്രേഷ്ഠത വേറെയാണ്. അൻസാറുകളെക്കാൾ ശ്രേഷ്ഠത മുഹാജിറുകൾക്കുണ്ട് ഖുർആൻ, അത് ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സഹാബികളുടെ കൂട്ടത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ അൽ ഖുലഫ ഉർ റാഷിദീൻ, അതായത് നാല് പേർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു, ഇവർക്ക് അവരുടേതായ ശ്രേഷ്ഠതകളുണ്ട്. ഈ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രത്യേകമായ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്, അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചരിത്രത്തിൽ നമ്മൾ വെറും ഒരു യുദ്ധം എന്ന നിലക്ക് മനസ്സിലാക്കിയ പോരാ. കാരണം നോമ്പ് നോറ്റുകൊണ്ട് ഇസ്ലാമിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. എല്ലാം കൊണ്ടും മുസ്ലിങ്ങൾ പിന്നിലാണ്. അവർക്ക് അധികാരമില്ല, സമ്പത്തില്ല, പ്രതാപമില്ല, ആളുകളില്ല, ഭൗതികമായ സംവിധാനങ്ങളില്ല, സാഹചര്യങ്ങളില്ല, ഒന്നുമില്ലാത്ത ഒരു ഘട്ടത്തിലാണ് യുദ്ധം നടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾക്ക് ഒട്ടനവധി ഫദലുകൾ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം അവർ ആ ജിഹാദിൽ പങ്കെടുത്തു. ഇതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടില്ല. അതും നോമ്പ് നോറ്റുകൊണ്ടാണ് അന്ന് യുദ്ധം നടക്കുന്നത്. എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ള ഫദല്? ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാൻ ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് അവർ അൻ ഉമ്മി മുബശ്ശിർ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ ശ്രേഷ്ഠമായ ഒരു ഹദീസാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ബദർ എന്നുള്ളത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ദുആ ചെയ്തുകൊണ്ട് അങ്ങനെ ശിർക്ക് ചെയ്യാനുള്ള ഒരു ചരിത്രമായിട്ടാണ് പലരും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദർ യുദ്ധം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് പാഠം നൽകേണ്ട, ആവേശം നൽകേണ്ട ചരിത്രമാണ് ബദറിനുള്ളത് എന്ന് നമ്മൾ അറിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും ഫദലുണ്ട് എന്ന് പറഞ്ഞു. ലയ്യദുഖുലന്നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ. ലയ്യദുഖുലന്നാറ അഹദുൻ, ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഷഹീദ ബദറൻ, ബദറിൽ പങ്കെടുത്ത, ബദറിൽ പങ്കെടുത്ത. വൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധി നമുക്കറിയാം. ആ ഹുദൈബിയയിലും ബദറിലും പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഹദീസുകളിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാം. ഹദീസുകളിലൂടെ നമുക്കറിയാം സഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു സഹാബിയാണ് ഹാത്തിബ് ബിൻ അബി ബൽത. അദ്ദേഹത്തിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു, ഹാത്തിബ് ഇബ്നു അബി ബൽത റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. അദ്ദേഹം കത്തയച്ചു, ഒരു കത്ത് കൊടുത്തയച്ച സംഭവം അറിയാലോ, മക്കാ വിജയത്തിന്റെ തൊട്ട് മുമ്പ് നടന്ന ആ സംഭവം. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടായി ആ കത്ത് പിടിച്ചു ഒരു സ്ത്രീയുടെ അടുക്കൽ നിന്ന്. ആ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പിടികൂടി, അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു,
ഇതിനാണ് അങ്ങനെ ഒരു കത്ത് സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചത്. വളരെ വിശദമായിട്ടുള്ള ഒരു സംഭവമാണ്, ഇതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിഫാസില്ല, ഞാൻ മറ്റൊന്നും നിങ്ങളെ ചതിക്കാനൊന്നും എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്തയോ ധാരണയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അവനെ എനിക്ക് വിട്ടുകൊണ്ട, അവന്റെ ശിരസ് ഞാൻ ഛേദിക്കട്ടെ. ആദൽ മുനാഫിഖ് എന്നാ പ്രയോഗിച്ചത്, ഈ മുനാഫിക്കിന്റെ ശിരസ് ഞാൻ ഛേദിക്കട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വളരെ വിശദമായിട്ടുള്ള സംഭവങ്ങളും പല സന്ദർഭത്തിൽ കേട്ടിട്ടുണ്ടാവും, അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, അദ്ദേഹം അതിന്റെ വിശദീകരണം കൊടുത്തു. ആ സന്ദർഭത്തിലാണ് രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹു റസൂലെ എനിക്ക് വിട്ടുകൊണ്ടാണ്, അയാളെ കഥ ഞാൻ കഴിക്കാം. അവിടെ പ്രയോഗിച്ച പദപ്രയോഗം ആദൽ മുനാഫിക്ക് എന്നുള്ളതാണ്. ഈ മുനാഫിക്കിന്റെ ശിരസ് ഞാൻ ഛേദിക്കും. ഫഖാല, സല്ലല്ലാഹി അലൈഹി വസല്ലം അത് തിരുത്തി കൊടുത്തു, ഇന്നഹു ഖദ് ഷഹീദ ബദ്റൻ, പറയരുത്, അങ്ങനെ ഈ മനുഷ്യൻ ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. സല്ലല്ലാഹി അലൈഹി വസല്ലം മർദാനെ തിരുത്തണം. വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് ഹാത്തിബ് ചെയ്തിട്ടുള്ളത്, ഹാത്തിബുവിനും അബീ ബൽത റളിയല്ലാഹു ചെയ്തിട്ടുള്ളത്. സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് ഉള്ള കത്ത് ഖുറൈശികളെ ശിരിക്കുകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കത്തൊരു സ്ത്രീകോശം കൊടുത്തേക്കാണ് ചെയ്തത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറല്ലാനെ തിരുത്തി പാടില്ല, ഇന്നഹു ഖദ് ഷഹീദ ബദ്റൻ, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്. അപ്പൊ ഇതിരിക്ക, നിനക്ക് എന്തറിയാം ഉമറെ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ് അറിയോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്തു കൊള്ളുക, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് കൊടുത്തു തന്നിരിക്കുന്നു. ഇത് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി കൊടുക്കുകയാണ്. ഇവിടെ ആ മഹാനായ സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സാക്ഷ്യം അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ യുദ്ധത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടാകും നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഒരുപാട് നമ്മൾ ആസ്വദിക്കുന്നു, അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവ പ്രവർത്തനങ്ങൾക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും ഈ റമദാനിലുള്ള ഒരു ചോദ്യമാണ്. ആ ഗുരുതരമായ തെറ്റ് ചെയ്ത ഹാത്തിബ് ബിൻ അബി ബൽത റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണെന്ന് പറയാണ്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു സംഭവം കാണാം. ഹാത്തിബ് ബിൻ അബി ബൽത റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടിമ, അദ്ദേഹത്തെ കുറിച്ചൊരു പരാതിയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നു. അദ്ദേഹത്തിന്റെ ഒരു അടിമ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ശിക്കായത്തും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നു. ആ ഹദീസിൽ വന്നിട്ടുള്ളത്, ജാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്കു ഹാത്തിബൻ, ഹാത്തിബിനെ കുറിച്ചുള്ള ഒരു പരാതിയുമായിട്ടാണ് അയാൾ വന്നത്. ഫഖാല, എന്താ പറഞ്ഞത് അറിയോ, യാ റസൂലല്ലാഹ് ലയദ്ഖുലന്ന ഹാത്തിബുൻ അന്നാറ, അല്ലാഹുവിന്റെ റസൂലെ, ഹാത്തിബ് എന്തായാലും നരകത്തിൽ പ്രവേശിക്കും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, കദബ്ത, ഈ പറഞ്ഞത് കളവാണ്, നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ലായദ്ഖുലുഹ, ഹാത്തിബ് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഫഇന്നഹു ഖദ് ഷഹീദ ബദ്റൻ, ഹാത്തിബ് ബദറിൽ പങ്കെടുത്തവനാണ്. വല ഹുദൈബിയ, ഹുദൈബിയയിലും പങ്കെടുത്തവനാണ് ആര്, ഹാത്തിബ്. അത്തിവരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ഫത്ഹുൽ ബാരിയിലൊക്കെ കാണാം, ഫൈന്നഹു ഖദ് സബത ബി അദില്ലത്തിൽ കിതാബി വസ്സുന്ന, ഖുർആനിലും സുന്നത്തിലും തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു, അന്ന അഫ്ദലൽ ഉമ്മത്തി, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ അഹ്ലു ബദരിൻ, അവരാരാണ്? ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ ബദറിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ഇൻഷാല്ലാഹ് നമുക്ക് സമയത്തിനനുസരിച്ച് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് പറയേണ്ടത് തന്നെയാണ്. നമ്മളത് പല തവണ അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലുള്ള ഒരുപാട് ചരിത്ര പാഠങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആവേശം അത് ഭയങ്കരമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ റസൂൽ, അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് അതാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ അഹ്ലു ബദർ, ഒരു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അഹ്ലു ബൈഅത്തി റിളവാൻ, പിന്നീട് റിളവാൻ ബൈഅത്തിൽ പങ്കെടുത്തവർ. വൽ അഷറത്തു മുഫല്ലലൂന അലാ ഗൈരിഹിം, പിന്നീട് ആ പത്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ. പിന്നെ ഖുലഫാഉൽ അർബഅ അഫ്ളലുൽ ഉമ്മ, ഏറ്റവും ശ്രേഷ്ഠർ. അതങ്ങനെ എന്നെ അദ്ദേഹം പറയണം, നാല് ഖുലഫാഉ റാഷിദീങ്ങൾ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികൾ, അതേപോലെ ബദറിൽ പങ്കെടുത്തവർ, ബൈഅത്തു റിളവാനിൽ പങ്കെടുത്തവർ. അപ്പൊ അവരൊക്കെയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബദർ എന്ന യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും അള്ളാഹു ശ്രേഷ്ഠം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ്, നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നടക്കുന്ന യുദ്ധമാണ്. പക്ഷെ എല്ലാവരും ആവേശത്തോടുകൂടി അതിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത, മലക്കുകൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, നമ്മുടെ ഈമാനും നമ്മുടെ തൗഹീദും ഒക്കെ ദൃഢമാക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളാണ് ബദറിലുള്ളത്. മലക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. മലക്കുകളിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, മലക്കുകളുടെ വിശ്വാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. മലക്കുകളുണ്ട്, അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ, ഈ ലോകത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ബദറിൽ സംഭവിച്ച അത്ഭുതം അള്ളാഹു മലക്കുകളെ ഇറക്കി എന്നുള്ളതാണ്. മലക്കുകളെ പല സന്ദർഭങ്ങളിലും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ബദറിലുള്ള പ്രത്യേകത ആ മലക്കുകൾ യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. ആ മലക്കുകൾ യുദ്ധം ചെയ്തു, മനുഷ്യരുടെ രൂപത്തിൽ വന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചത് പറഞ്ഞു ഹദീസിൽ. എന്താ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം കുതിരപ്പുറത്ത് ആ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇതിനൊക്കെ ബുദ്ധി കൊണ്ട് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങി എന്നുള്ളത് ഖുർആനിൽ വന്നതാണ്. ഖുർആനിൽ അൻഫാലിലും ആലിംബ്രാനിലും ഒക്കെ ഖുർആൻ അത് ഗണ്യതമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദമായ രൂപങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അങ്ങനെ ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങി എന്ന് മാത്രമല്ല, അവർ യുദ്ധം ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവർ അദൃശ്യ ജീവികളാണ് യഥാർത്ഥത്തിലെ മലക്കുകൾ. നമുക്ക് അവരെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ല മലക്കുകൾ. പക്ഷെ അവർ വന്നിട്ട് യുദ്ധം ചെയ്യണം. അത് നമ്മുടെ സങ്കല്പത്തിൽ, നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ യുക്തി കൊണ്ടോ നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അത്. ഈ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മറ്റു മലക്കുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബദർ യുദ്ധത്തിന് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ട്? മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു അള്ളാഹുവിന്റെ മുഖറബീങ്ങളാണ്, അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് അവർ ചെയ്യുന്നവരാണ്, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇതൊക്കെ മലക്കുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മലക്കുകൾക്കുള്ള ശ്രേഷ്ഠതകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് മലക്കുകളുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് എത്രയാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതൊക്കെ ഖുർആൻ തന്നെ വന്നതാണ്. പക്ഷേ ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മറ്റു മലക്കുകളെക്കാൾ ശ്രേഷ്ഠത. അപ്പൊ ആ ബദർ യുദ്ധത്തിന്റെ ശ്രേഷ്ഠത എന്തായിരിക്കും? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾക്ക് മറ്റു സഹാബികൾക്ക് ഇല്ലാത്ത ശ്രേഷ്ഠത, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മറ്റു മലക്കുകൾക്ക് ഇല്ലാത്ത ശ്രേഷ്ഠത. ബുഖാരി തന്നെ റിവായത്ത് ചെയ്ത ഹദീസ് ഇതിൽ കാണാം. ജാ ജിബ്രീലു ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബദർ യുദ്ധത്തിന് ശേഷം നടന്നൊരു സംഭവം. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഖാല എന്നിട്ട് ചോദിച്ചു, മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ അവരെങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീന, അതിലെന്താ സംശയം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. അത് കലിമത്തൻ നഹവ, ഇതുപോലെയുള്ള ഒരു വാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയണം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായിക, എങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുക. ഈ സംഭവം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. സഹാബത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു സഹാബി പറയാണ്, ശത്രുവിനെ കാണും, ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്റെ വാളുകൊണ്ട് ഞാൻ അവന്റെ ശിരസ് വെട്ടാൻ വേണ്ടി ഒരുങ്ങും, പക്ഷെ ഞാൻ വെട്ടുന്നതിന്റെ മുമ്പാണ് അവന്റെ ശിരസ് താഴെ, അവന്റെ ശിരസ് വെച്ചിട്ട് അത് താഴെ പതിക്കും. സഹാബത്ത് പറയാണ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബികളത് അത് വായിക്കുമ്പോ അത് വല്ലാത്തൊരു അത്ഭുതം തോന്നാണ്. കാരണം അള്ളാഹുവിന്റെ പ്രത്യേകമായൊരു പ്രൊട്ടക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ബദർ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ലോകത്ത് വേറെ മുസ്ലിങ്ങളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും എണ്ണപ്പെട്ട ആളുകളും അവിടെ പരാജയപ്പെട്ടാൽ പിന്നീട് ഈ തൗഹീദ് പറയാൻ ലോകത്ത് വേറെ ആളുകളില്ല. അതുകൊണ്ട് തന്നെ ആദർശമുള്ളവരെ അള്ള സഹായിക്കും, അള്ള സഹായിക്കണം. കാരണം ഈ ദീനിൽ അവസാനം വരെ നിലനിൽക്കണം ഈ ആദർശം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ഭൗതികമായ എന്ത് സംവിധാനങ്ങൾ നമുക്കെതിരാണെങ്കിലും, എന്ത് നമുക്കെതിരാണെങ്കിലും, ആളുകളും അർത്ഥവും സൗകര്യങ്ങളും സന്നാഹങ്ങളും നമുക്കെതിരാണെങ്കിലും, ആദർശമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം. കാരണം അല്ല, മലക്കുകളെ നേരിട്ടിട്ട് ഇറക്കുകയാണ്, എന്നിട്ട് ആ മലക്കുകളെ യുദ്ധം ചെയ്യാണ്, വാള് പിടിച്ചിട്ട് കുതിരപ്പുറത്ത് കടിഞ്ഞാണ് പിടിച്ചിട്ട് യുദ്ധം ചെയ്യാണ്. അബൂദാവൂദുൽ മാദിനി റഹ്മത്തുള്ളാഹി അലഹി പറയണം, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം പറയുന്നത്, ഇന്നിയിലെ അത്ബഉ റജുലൻ മിനൽ മുശ്രിക്കീന യൗമ ബദരിൻ ലഅദ്രിബഹു, ഞാനൊരു മുശ്രിക്കിന്റെ പിന്നാലെ അയാളെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടുകയാണ്. ഇത് വക്കാറസഹു ഖബ്ല അൻ യസില ഇലൈഹി സൈഫി, പക്ഷെ എന്റെ വാള് അയാളിൽ പതിക്കുന്നതിന്റെ മുമ്പായി അയാളുടെ ശിരസ് താഴെ. ഫഅറഫ്തു അന്നഹു ഖദ് ഖതലഹു ഗൈരി, ആരാണ് അയാളെ കൊന്നതെന്ന് അറിയില്ല. എനിക്ക് ബോധ്യപ്പെട്ടു ഞാനല്ല കൊന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ കൈകൾ ശത്രുക്കളുടെ കരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങും, പക്ഷെ അവരുടെ കരങ്ങൾ ഞങ്ങൾ വെട്ടുന്നതിന്റെ മുമ്പായിട്ട് അവരുടെ കൈകൾ അറ്റിട്ട് താഴെ വരും. ഇതിനേക്കാൾ വലിയ അത്ഭുതകരമായ ഒരു സംഭവം അലി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു സംഭവം. അൻസാറുകളിൽപ്പെട്ട ഒരു കുറിയ മനുഷ്യൻ ഓരോരുത്തർ യുദ്ധത്തിന്റെ തടവുകാരെ കൊണ്ടുവരികയാണ്. യുദ്ധം അവസാനിച്ചു, യുദ്ധത്തിൽ കിട്ടിയ സമ്പത്ത് അത് കൊണ്ടുവരും, അതേപോലെ തന്നെ തടവുകാരായി പിടിച്ചവരാരാണ് അവര് ആണ് കൊണ്ടുവരുക. അങ്ങനെ ഒരു അൻസ്വാരി അബ്ബാസ്, അബ്ബാസ് മുസ്ലിമായിട്ടില്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തടവുകാരനാക്കിയിട്ട് കൊണ്ടുവരികയാണ്. ഫഖാല അബ്ബാസ്, ആ സഹാബി അൻസാരി എന്ത് പറഞ്ഞു? ഞാനാണ് അബ്ബാസിനെ പിടിച്ചത്. കാരണം അതിനൊക്കെ പ്രത്യേക ഉണ്ടാവും. അയാള് അബ്ബാസ് എന്ത് പറഞ്ഞു? യാ റസൂലല്ലാ, ഇന്ന ഹാദാ വല്ലാഹി മാ അസറനി, ഈ മനുഷ്യനല്ല എന്നെ പിടിച്ചിട്ടുള്ളത്, എന്നെ ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇയാളല്ല. ലഖദ അസറനി റജുലുൻ അജ്ലഹ് മിൻ അഹ്സനി നാസി വജ്ഹൻ, നല്ല സുന്ദരമായ മുഖമുള്ള, സൗന്ദര്യമുള്ള മുഖമുള്ള ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യനാണ്. അല ഫറസിൻ നബുലഖ്, ഒരു നല്ല കരുത്തുറ്റ ഒരു കുതിര, ആ കുതിര നല്ല കറുത്ത നിറമല്ല, വെളുപ്പുമല്ല, അങ്ങനെയുള്ള ഒരു കുതിരപ്പുറത്ത് വന്ന ശോകനായ സുന്ദരനായ ഒരു 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 മനുഷ്യനാണ് എന്നെ തടവിലാക്കിയത്, എന്നെ പിടിച്ചത്. മാ അറാഹു ഫിൽ ഖൗം, ഞാന് നിങ്ങളുടെ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഫഖാല അൻസാരി, അപ്പൊ അൻസാരി ഇത് കേട്ടിട്ട് അവിടെ നിൽക്കുക, അൻസാരിക്ക് ദേഷ്യം പിടിച്ചു. അൻസാരി പറഞ്ഞു, അനാസർത്തുഹു യാ റസൂലല്ലാ, അല്ല റസൂലെ, അബ്ബാസിനെ തടവിലാക്കിയത് ഞാനാണ്, അബ്ബാസിനെ ബന്ധസ്ഥനായി പിടിച്ചു കൊണ്ടുവന്നത് ഞാനാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്കുത്ത്, മിണ്ടാതിരിക്കുക. ഈ അൻസാരി സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിണ്ടാതിരിക്കുക. ഫഖദ് അയ്യദക്കല്ലാഹു തആല ബിമലക്കിൻ കരീം, അള്ളാഹു നിന്നെ ശക്തിപ്പെടുത്തിയതാണ്. ബിമലക്കിൻ കരീം, ശ്രേഷ്ഠനായ ഒരു മലക്കിനെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു നിന്നെ ശക്തിപ്പെടുത്തിയതാണ്. ആ മലക്കാണ് യഥാർത്ഥത്തിൽ അബ്ബാസിനെ പിടിച്ച് ബന്ധിക്കുന്നത്. ഇത് നിരവധി ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്, നിരവധി ഹദീസുകളിലൂടെ. ഇത് ഹദീസുകളിലും ആയത്തുകളിലും സ്ഥിരപ്പെട്ട സംഭവമാണ്. മുഫസ്സിരീങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ ഇതിനെപ്പോലും തങ്ങളുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഇതിനെ അളന്നിട്ട് ഇതിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. മലക്കുകൾ ഇറങ്ങി എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങി, അല്ലെങ്കിൽ മലക്കുകളുടെ സഹായം ഇറങ്ങി, അതല്ലാതെ മലക്കുകൾ യുദ്ധം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മലക്കുകൾ യുദ്ധം ചെയ്തു എന്ന് വന്നാൽ അത് തൗഹീദിനെതിരാണ് എന്നാണ് അവരുടെ വാദം, തലതിരിഞ്ഞ വാദം. ചില സുല്ലമിമാരുടെയും ചില മദനിമാരുടെയൊക്കെ വാദം അങ്ങനെയാണ്. അങ്ങനെ മലക്കുകളുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അത് തൗഹീദിനെതിരാണ് എന്നാണ് അവരുടെ വാദം. കാരണം അള്ളാഹുവിനല്ലാതെ അദൃശ്യമായിട്ട് സഹായിക്കാൻ കഴിയില്ല, മലക്കുകളുടെ സഹായം അദൃശ്യമാണ്. അപ്പൊ അങ്ങനെ മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് തൗഹീദിനെതിരായി എന്ന തലതിരിഞ്ഞ വാദം. എന്താണെങ്കിലും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു അവന്റെ മലക്കുകളെ ഇറക്കിയിട്ട് ഇതിൽ യുദ്ധം ചെയ്യണം. മലക്കുകൾ അള്ളാഹുവിന്റെ അപാരമായ സഹായം. കാരണം ഈ യുദ്ധത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ ഈ ചെറിയ സംഘം നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന മറ്റൊരു ജനത, മറ്റൊരു സംഘം ഇനി ഈ ലോകത്തുണ്ടാവില്ല. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുകയാണ്. അവ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. പക്ഷെ അള്ളാഹു അവരെ സഹായിച്ചു, അവർക്ക് ആദർശം ഉണ്ടായിരുന്നു, അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നു, അവരെണ്ണത്തിലെ കുറവായിരുന്നു, പക്ഷെ അള്ളാഹുവിന്റെ സഹായം കിട്ടി. അപ്പൊ ഇത് ഇന്നും നമുക്ക് പാഠമാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ യുദ്ധത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഫുർഖാൻ എന്നാണ് യുദ്ധത്തെ ഖുർആൻ വിശേഷിപ്പിച്ചത്. ഫുർഖാൻ എന്നത് അള്ളാഹു ഖുർആനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ഖുർആൻ ഫുർഖാനാണ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമർ അലി അള്ളാഹുവിനെ കുറിച്ച് ഫാറൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബദർ യുദ്ധത്തെ കുറിച്ച് വിശദീകരിച്ച അള്ളാഹു പ്രയോഗിച്ച ഖുർആനിൽ പ്രയോഗിച്ചത് ഫുർഖാൻ, ഈ യുദ്ധത്തെ സംബന്ധിച്ച് പ്രയോഗിച്ചത് അതാണ് ഫുർഖാൻ. എന്താ ഫുർഖാൻ? ഹഖിനെയും ബാത്തിലിനെയും വേർതിരിച്ചു. ഈ യുദ്ധം ഹഖിനെയും ബാത്തിലിനെയും വേർതിരിച്ചു. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. മുസ്ലിങ്ങളുടെ എണ്ണത്തേക്കാൾ എണ്ണം കൂടുതലായിരുന്നു ശത്രുക്കൾക്ക്. സൗകര്യങ്ങൾ കൂടുതലായിരുന്നു, സംവിധാനങ്ങൾ കൂടുതലായിരുന്നു, ഭൗതികമായി ശത്രുക്കളായിരുന്നു മുന്നിൽ. അവരാദർശം സത്യമാണോ അല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് ജനക്കൂട്ടം കണ്ടിട്ടല്ല, ആളുകളുടെ എണ്ണം കണ്ടിട്ടല്ല എന്നുള്ള വലിയൊരു സത്യം ഇതിലുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അൻഫാലിലെ 41-ാമത്തെ വചനമാണത്, എന്നാണ് ഖുർആൻ ഈ ബദർ യുദ്ധം നടന്ന ദിവസത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതതിന്റെ ശ്രേഷ്ഠതയാണ്. ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിന് പേര് കിട്ടുന്നത്. അവ ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു ഈ യുദ്ധത്തിൽ. മുസ്ലിങ്ങൾ ഏതാണ്ട് 100 മുസ്ലിങ്ങൾ മാത്രമാണ്. ആ എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എത്ര ആളുകൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ? 313 എന്ന് തന്നെ ചില ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന തെളിവൊന്നുമില്ല. 313 എന്നുള്ളത് ഒരു മൂജിസത്തായിട്ട് പറയുന്നു വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം എണ്ണത്തിലോ അതിലുള്ളോ അതല്ല നമ്മൾ നോക്കേണ്ടത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം അത്രത്തോളം കുറവായിരുന്നു മുസ്ലിങ്ങൾ എന്നുള്ളതാ. 313 എന്നുള്ള എണ്ണത്തേക്കാൾ കൂടുതലായിട്ട് ഒന്നുകൂടി ശരിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ തോലൂത്തിന്റെ കൂടെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എത്ര ഉണ്ടോ അത്ര ഉണ്ട് എന്നായിരുന്നു ഞങ്ങൾ പറയാറുണ്ടായിരുന്നത് എന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലേക്കാണ് അദ്ദേഹം പറയുന്നത്, കുന്ന അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ സ്വഹാബികൾ, നതഹദ്ദസു, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അന്ന ഇദ്ദത്ത അസ്ഹാബി ബദറിൻ, ബദറിൽ പങ്കെടുത്ത സഹാബികളുടെ എണ്ണത്തെക്കുറിച്ച്, ആ എണ്ണം അല ഇദ്ദത്തി അസ്ഹാബി തോലൂത്ത്, തോലൂത്തിന്റെ എണ്ണം എത്രയാണോ, അല്ലദീന ജാവസു മഅഹു നഹറ, സൂറത്തുൽ ബഖറയിൽ തോലൂത്തിന്റെ, ജാലൂത്തിന്റെ, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ, ആ തോലൂത്തിന്റെ കൂടെ ആ നദി കടന്ന ആളുകൾ എത്ര ഉണ്ട്, അത്രയാണ് ബദറിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടായിരുന്നത്. വലം യുജാവിദ് മാഹു എല്ലാ മുഅ്മിനും, തോലൂത്തിന്റെ കൂടെ ആ നദി കടന്നിട്ടില്ല മുഅ്മിൻ അല്ലാത്തൊരൊറ്റ ആളും. എത്ര ആൾക്കാരുണ്ടായിരുന്നു? 110 ചില്ലാനം ആളുകൾ. ബിളാത്ത് എന്നുള്ളത് അറബിയിലെ ഒരു പ്രയോഗമാണ്. 3 മുതൽ 9 വരെയുള്ള എണ്ണങ്ങളെ സൂചിപ്പിക്കാനാണ് ബിളാത്ത് എന്ന് സാധാരണ പ്രയോഗിക്കാറുള്ളത്, ബിളാത്ത് എന്നുള്ളത്. അപ്പൊ എത്ര ആളുകളാണ് യഥാർത്ഥത്തില്? അവരെ 313 എന്നുള്ള രിവായത്തുണ്ട്. അതല്ല, 314 317 316. ഈ റിവായത്തുകളൊക്കെ വെച്ചിട്ട് ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞു, യഥാർത്ഥത്തിൽ അവരുടെ എണ്ണം ചില ആളുകൾ 313 എന്ന് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അത്ര അല്ല. അന്നൽ ജം അലം യഷ്ഹദു അൽ ഖിതാല, 313 എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത്രയും ആളുകൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. മൊത്തത്തിലാണ് 313 എന്ന് പറയുന്നത്, അവരെല്ലാ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകളെയും കൂട്ടിയിട്ട്. കാരണം ആ യുദ്ധത്തിൽ മതപരമായ ശറഇയായ ഉദുർ കൊണ്ട് പങ്കെടുക്കാത്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ബദറിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ഖനീമത്തുകൾ, ബാക്കിയുള്ള പിന്നെ പരിഗണനകൾ എല്ലാം ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത, അതായത് ശറഇയായ ഉദുർ കൊണ്ട് പങ്കെടുക്കാത്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നു ഹജർ പറയുന്നത്, അത്ര പങ്കെടുത്തിട്ടുള്ളൂ. എത്ര? 305 അല്ലെങ്കിൽ 306, അത്ര ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. 305 അല്ലെങ്കിൽ 306. എന്നാൽ 313 എന്ന് വരാനുള്ള കാരണം എന്താണ്? അത് വരാനുള്ള കാരണം സഹാബികളിൽപ്പെട്ട ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത എത്ര ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? 313 എന്ന് പറയുന്ന ആളുകൾ എണ്ണീട്ടുണ്ട്. ഇപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അതിന് കാരണം പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖിയ റളിയല്ലാഹു തആല അൻഹ രോഗിയായിരുന്ന ആ സന്ദർഭത്തിൽ എന്നാണ്. അവര് രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ അതേപോലെ തന്നെ ഇസ്ലാമിന്റെ എതിരാളികൾ ഇതൊരു ആയുധമാക്കാറുണ്ട്. ഏത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ബൈഅത്ത് ദിലവാനിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിനെ മോശമാക്കി ചിത്രീകരിക്കാറുണ്ട് ഇസ്ലാമിന്റെ എതിരാളികൾ പലരും. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നു, ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹൽ തഅലമു അന്ന ഉസ്മാന ഫറ യൗമ അഹദിൻ, നിനക്കറിയില്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ അന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ടെന്ന്? ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ അദ്ദേഹം പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ഖാല, അയാള് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു, തഅലം അന്നഹു തഗയ്യബ അൻ ബദരിൻ വലം യഷ്ഹദ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, ഞാൻ പറയുന്നത് സത്യമല്ലേ, കാരണം ഇയാൾ ആരോപണവും കൊണ്ട് നടക്കാണ്. അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളും കൊണ്ട് നടക്കുക, കണ്ടതും കേട്ടതും പറയാം, അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ചിലര് പറഞ്ഞറിഞ്ഞിരുന്ന ആരോപണങ്ങളായിരുന്നത് അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞു, അതെ ഉസ്മാൻ റളിയല്ലാഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ അയാൾ മൂന്നാമത്തെ ചോദ്യം, അപ്പോ ബദറിലുമില്ല, അതേപോലെ തന്നെ റിളവാൻ ബൈഅത്തിലും ഉസ്മാൻ റളിയല്ലാഹു ഇല്ലല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, നഅം, അതെ. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ആ കാരണം എന്താ, നല്ലൊരു പറഞ്ഞിറക്കാൻ നല്ലൊരു വാർത്ത കിട്ടിയല്ലോ, അത് ഇബ്നു ഉമർ ശരിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആ വന്ന മനുഷ്യൻ എന്ത് ചെയ്തു? ആ ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞപ്പോ അയാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അയാൾക്ക് സന്തോഷമായി, ഞാൻ അത് പറഞ്ഞിറക്കാം. ഖാല ഇബ്നു ഉമർ, അങ്ങനെ അയാൾ തിരിഞ്ഞു പോവാണ്. ശരിയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്, ശരിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല, ശരിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്തുൽ റിളവാനിൽ പങ്കെടുത്തിട്ടില്ല, ശരിയാണ്. ഇബ്നു ഉമർ അയാളെ തിരിച്ചു വിളിച്ചു, തആൽ ഉബയ്യില്ലക്ക, വാ, അയാളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് കൂടി കേൾക്കണം, എന്താണ് സത്യം അതുകൂടി നീ അറിയണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തില് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്, മറ്റുള്ള സഹാബികൾ ഓടിയതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിന് ഓടിയിട്ടുണ്ട്, അള്ളാഹുവിന് പുറത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാര്യ രോഗിയായിരുന്നു, അതുകൂടി ഞാൻ മനസ്സിലാക്കിയത്. പ്രവാചകന്റെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹ രോഗിയായിരുന്നു. ചരിത്രത്തിൽ കാണാം, ബദർ യുദ്ധത്തിൽ നിന്ന് വിജയം നേടി തിരിച്ച് സഹാബത്ത് തിരിച്ചു വരുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഖബർ മറമാടിയിട്ട് നിൽക്കായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മകൾ, അദ്ദേഹത്തിന്റെ ഭാര്യ, അതുകൊണ്ട് അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല, ബൈഅത്ത് ദിൽവാനിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണല്ലോ മൂന്നാമത്തെ ആരോപണം. ശരിയാണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംഭാഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്, അവരദ്ദേഹത്തെ തടവിലാക്കി, പിന്നെ എങ്ങനെ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നത്? അതുകൊണ്ട് ഇതുകൂടി കേട്ടിട്ട് പോയിക്കോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളുടെ സ്ഥിതിയാണ്. അപ്പൊ നമ്മുടെ വിഷയത്തെ ബന്ധപ്പെട്ടുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടി കൂട്ടിയിട്ടാണ് 313 അല്ലെങ്കിൽ 314 എന്താണെങ്കിലും അത് എന്തുമാകട്ടെ, ഇതായിരുന്നു മുസ്ലിങ്ങളുടെ സ്ഥിതി. ഇത് മാത്രല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ട് സംവിധാനങ്ങൾ, രണ്ട് കുതിരകൾ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ആകെ 300 ആളുകൾ, രണ്ട് കുതിരകൾ, 70 ഒട്ടകങ്ങൾ മാത്രം. അത് തന്നെ ഒരൊട്ടകപ്പുറത്ത് 3 ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട് ആ സംഭവങ്ങൾ. ഒരൊട്ടകപ്പുറത്ത് കുറച്ചു നേരം ഒരാൾ ഒട്ടകപ്പുറത്ത് കയറും, പിന്നെ കുറച്ചു നേരം മറ്റൊരാൾ ഒട്ടകപ്പുറത്ത് കയറും. ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു ആ യുദ്ധത്തിന് അവർ പോയിരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അതിൽ വഹിക്കണം. ഇങ്ങനെ എത്രത്തോളം ദുർബലരായിരുന്നു യഥാർത്ഥത്തില് മുസ്ലിങ്ങള്. പക്ഷെ അവരൊന്ന് തീരുമാനിച്ചെന്ത്, ഈ ആദർശത്തിന് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, ഈ ജിഹാദിൽ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾക്ക് സ്വർഗമാണ് ലഭിക്കുക എന്ന് സഹാബത്ത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇതൊന്നും അവർക്കൊരു പ്രതിസന്ധി ആയില്ല, ഇതൊന്നും അവർക്കൊരു പ്രതിബന്ധമായില്ല, അവർക്ക് തടസ്സമായില്ല. അതുകൊണ്ട് തന്നെ ബദറിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ചരിത്ര പാഠങ്ങൾ നമുക്ക് ആവേശം പകരുകയാണ്. ചില സഹാബികളുടെ ചരിത്രം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അൻസ്വാരിയാണ്, സഹാബിയാണ്. ബദറീദത്തിന്റെ തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടുന്ന നീക്കങ്ങൾ നടത്തി. നീക്കങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, ശത്രുക്കളുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സഹാബികളെ പറഞ്ഞയച്ചു, ചാരന്മാരെ പറഞ്ഞയച്ചു ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു, സഹാബത്തിന് പ്രോത്സാഹനം കൊടുത്തു. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കിട്ടുന്ന കൂലിയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ആയത്തുകളും ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ സംഭവം സഹാബത്ത് വിശദീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഫദന അൽ മുശ്രിക്കൂന, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഇലാ ജന്നതിൻ അർളുഹ സമാവാതു വൽ അർളു, നിങ്ങൾ ഓടിക്കൊള്ളുക, എഴുന്നേറ്റ് പോവുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക സ്വർഗത്തിന്. എങ്ങനെയുള്ള സ്വർഗം, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗമാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആവേശം കൊടുക്കുകയാണ്. വേറൊന്നും പ്രവാചകന് അവർക്ക് വാഗ്ദാനമായിട്ട് നൽകാനില്ല, ഇന്ന സമ്മാനങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. യഖൂലു ഉമൈർ ബിനുൽ ഹുമാം അൽ അൻസാരി, ആ സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബിയായിരുന്നു ഉമൈർ ബിനുൽ ഹുമാം, അൻസാരിയാണ് അദ്ദേഹം. അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലെ, അർളുഹ സമാവാതു വൽ അർളു, സ്വർഗം ആകാശഭൂമികളോളം വിശാലമാണ്, ആകാശഭൂമികളോളം വിശാലമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഖാല ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഖിൻ 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 ബഖിൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈറിനോട് ചോദിച്ചു, മാ യഹ്മിലക അലാ ഖൗലിക ബഖിൻ ബഖിൻ, എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്, ബഖിൻ ബഖിൻ എന്ന് എന്തിനാണ് പറഞ്ഞത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാ അൻ നകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗത്തിന്റെ ആളാകാൻ ഞാൻ ആഗ്രഹിക്കുന്ന റസൂലേ, ആ സ്വർഗത്തിന്റെ ആളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഇന്നക മിൻ അഹ്ലിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈറിനോട് പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, നീ അവരിൽപ്പെട്ടവനാണ്. ഖാല, ഇത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു, ഫഖറജ തമറാതിൻ മിൻ ഖർനഹി, അദ്ദേഹത്തിന്റെ കയ്യിലൊരു തോൽപാത്രം ഉണ്ടായിരുന്നു, ചെറിയ ഒരു തോൽപാത്രം, അതിൽ നിന്ന് കുറച്ച് കാരക്കകൾ എടുത്തു. ഫജഅലയഖുലു മിൻഹുന്ന, എന്നിട്ട് അതിൽ നിന്ന് കാരക്കകൾ തിന്നാൻ തുടങ്ങി. തുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലുള്ള ഈ കാരക്ക തിന്നാൻ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു ദീർഘമുള്ള ജീവിതമാകുമല്ലോ, അത് സമയം ദീർഘിക്കുമല്ലോ. അത് തന്നെ ലഹയാസുൻ തവീല, അത് തന്നെ അതിന് തന്നെ സമയം വേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഫറമാബിമാ കാനമാഹുമിന തംബ്രി, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ തമ്രകൾ ആ ഈസപ്പൻ എന്ത് ചെയ്തു? അദ്ദേഹം അത് എറിഞ്ഞ് സുമ്മഖാതലവും ഹത്താക്കുത്തില. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു, അദ്ദേഹം ശത്രുക്കളോട് പോരാടി ആ യുദ്ധത്തിൽ ജയിക്കാൻ. ഇത് യഥാർത്ഥത്തിൽ നമുക്കുള്ള വലിയൊരു പാഠമാണ്. യഥാർത്ഥത്തിൽ ആ സഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൈകളിലുള്ള ആ തമ്രാത്തുകൾ അതുപോലും തിന്നാതെ, അതിനുപോലും സമയം വിനിയോഗിക്കുന്നില്ല, അത് തന്നെ ദീർഘമായ സമയം വേണ്ടി വരും അദ്ദേഹം ധൃതി കാണിക്കുകയാണ്. അദ്ദേഹം അത് വലിച്ചെറിഞ്ഞിട്ട് യുദ്ധത്തിന് പോയിട്ട് ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി എന്നുള്ളതാണ് ഉമേർ ഇബ്നുൽ ഹുമാം അൽ അൻസാരി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് ഈ സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഉമേറിന്റെ സംഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആവേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, അദ്ദേഹം ഷഹീദാകുന്നത്. ആ സ്വർഗം എനിക്ക് ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കാരക്കുകൾ പോലും തിന്നാതെ അത് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ആ യുദ്ധക്കളത്തിലേക്ക് അദ്ദേഹം ജിഹാദിന് വേണ്ടി എടുത്തു ചാടുകയാണ് അദ്ദേഹം. അതായിരുന്നു സഹാബത്തിന്റെ ചരിത്രം. ഇതേപോലെ തന്നെ പ്രഗൽഭ സഹാബിയായ ഉമൈർ ഇബ്നു അബി വഖാസ്, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പദരിതത്തിൽ വായിക്കുന്നുണ്ട്. ഉമൈർ ഇബ്നു അബി വഖാസ് സഅദ് ഇബ്നു അബി വഖാസിന്റെ സഹോദരനാണ് അദ്ദേഹം. ഉമൈർ ഇബ്നു അബി വഖാസ് അദ്ദേഹത്തിന്റെ ബദർ യുദ്ധത്തിലുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ അത്ഭുതപ്പെടുത്തും. ഉമൈർ ഇബ്നു അബി വഖാസിന്റെ ചരിത്രം, സഅദ് ഇബ്നു അബി വഖാസിന്റെ സഹോദരനാണ് അദ്ദേഹം. സഹാബത്ത് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന് വേണ്ടുന്ന ആളുകളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളെ നിരത്തി നിർത്തിയിട്ടുണ്ട്, കാരണം ആരോഗ്യമില്ലാത്ത ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കണം, വൃദ്ധരായ ആളുകളെ, അതേപോലെ തന്നെ സ്ത്രീകളെ, കുട്ടികളെ ഇവരുമായിട്ടൊന്ന് യുദ്ധം ചെയ്യാനോ അവരെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനോ പാടില്ല. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അതിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹാബികള് എല്ലാവരും ഉണ്ട്. ആമിർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്ത് ആരുണ്ട്? ഉമൈർ ഇബ്നു അബി വഖാസ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോരുത്തരെങ്ങനെ പരിശോധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാലക്കെ ആഫി, എന്താണ് ചെയ്യുന്നത്, എന്ത് പറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോ അദ്ദേഹം ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ മറിഞ്ഞിരിക്കുക, യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ കണക്കുകൾക്കും അവിടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അപ്പൊ അങ്ങനെ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആമിർ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം? അപ്പോ ആ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് എന്നെ കാണുമോ എന്നെനിക്ക് പേടിയാണ്, കാരണം എന്നെ കണ്ടാൽ എനിക്കറിയാം ഫയസ്തസ്ഖിറുനി ഫയറുദ്ദുനി, ഞാൻ ചെറിയ കുട്ടിയാണ്, എന്നെ യുദ്ധത്തിന് വരാൻ റസൂല് അനുവദിക്കില്ല എന്നെനിക്കറിയാം. ആലോചിച്ചു നോക്കൂ, അന്ന് ആ ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രായം 16 വയസ്സാണ്. നമ്മളൊക്കെ 100 വട്ടം ആലോചിക്കണം. നമ്മൾ ബദറിന്റെ ചരിത്രം പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും അത് പാഠമാകണം. നമ്മളൊക്കെ ഒരു ഖുർആൻ ക്ലാസ്സിന് വരുന്നത് പോലും വലിയൊരു ജിഹാദായിട്ട്, അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ ആ ക്ലാസ്സിന് പോയി, ഞാൻ അന്ന് വന്നില്ല ക്ലാസ്സിന്, ഞാൻ അത് ചെയ്തില്ല, ഇതൊക്കെ അതൊരു അഭിമാനമായിട്ട് എടുത്തു പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മളൊക്കെ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഈ ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന ത്യാഗങ്ങളും പരിശ്രമങ്ങളും ജിഹാദും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ബദറിന്റെ ചരിത്രം പറയുമ്പോഴെങ്കിലും നമുക്ക് പരിശോധിക്കാൻ പറ്റണം. ഈ ചെറിയ കുട്ടി ഉമേർ ബിൻ അബി വഖാസ് അദ്ദേഹം പറയുന്നത്, ഞാൻ ചെറിയ കുട്ടിയാണ് എന്നുള്ളത് എനിക്ക്, പക്ഷെ എനിക്ക് യുദ്ധത്തിന് പോകണം, ആവേശമാണ് അവന്. 16 വയസ്സ് പ്രായമുള്ള ചെറുപ്പമാണ്, യുവാവായിട്ടില്ല, 16 വയസ്സ്. ആ സന്ദർഭത്തിലാണ് സംഭവം നടക്കുന്നത്. ആ പ്രവാചകൻ കണ്ടാൽ എന്നെ തടയുമെന്നുള്ളത് എനിക്കറിയാം. ആ പ്രവാചകൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറിഞ്ഞിരിക്കുകയാണ്, കാരണം എങ്ങനെയെങ്കിലും യുദ്ധത്തിന് പോയിട്ട് ഷഹീദാണ്. എന്നിട്ട് ഉമൈർ റളി അള്ളാഹു അൻഹു അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്ന എന്താ പറയുക, പ്രവാചകൻ എന്നെ തടയും. وانا احب الخروج لعل الله يرزقني الشهاده ഞാൻ പറയുന്ന വാചകം, وانا احب الخروج എനിക്ക് യുദ്ധത്തിന് പോകണം, എനിക്ക് യുദ്ധത്തിന് പോകണം. لعل الله يرزقني الشهاده അല്ലാഹു രക്തസാക്ഷിത്വം എനിക്ക് നൽകിയേക്കാം. ആലോചിക്കൂ, 16, കേവലം 16 വയസ്സല്ല. നമ്മൾ പറയും ബുദ്ധിയും വിവേകം ഒന്നും എത്തിയിട്ടുണ്ടാവില്ല എന്നല്ല, പക്വത എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പറയും. പക്ഷേ ഉമേർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിന്റെ ആദർശം മനസ്സിലേക്ക്, റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് എന്റെ ദൗത്യം, അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്കതിൽ ഷഹാദത്ത് കിട്ടണം, ഞാൻ തിരിച്ചു പോകില്ല. റസൂൽ എന്നെ കണ്ട ആലോചിക്കൂല, അവ മറിഞ്ഞിരിക്കണം അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അവസാനം റസൂൽ ഓരോരുത്തരെങ്ങനെ പരിശോധിച്ചു വന്ന് ഹദീസിൽ കാണാം, അവസാനം ഉമേറിനെ പിടിക്കും. പ്രവാചകൻ പറഞ്ഞു, ഹർജിയ പറ്റൂല, നിനക്ക് പ്രായമായിട്ടില്ല, തിരിച്ചു പോകണം. നമ്മൾ ആലോചിച്ചു നോക്കണം, ഒരു ഒരു ചെറിയ ഫണ്ടിന്റെ വിഷയത്തിലല്ല ഈ ആവേശം, അതല്ലെങ്കിൽ ഒരാളെ നമ്മൾ വാഹനത്തിൽ ഡ്രോപ്പ് ചെയ്യുന്നതല്ല ഇവിടെ ആവേശം, അല്ലെങ്കിൽ 500 ദിർഹമോ 1000 ദിർഹമോ അല്ലെങ്കിൽ 50,000 10,000 കൊടുക്കുന്നതല്ല, ഷഹീദാവാനുള്ള ആവേശമാണ്, യുദ്ധത്തിൽ പോയിട്ട് ഷഹീദാവാനുള്ള ആവേശമാണ്. നമ്മള് ഇപ്പോ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചില ആളുകൾ ചിന്തിക്കുകയാണ്, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ വന്നാൽ എന്നെ കൊണ്ട് പറ്റൂല ഹിജറ പോകാനൊന്നും. ഓരോരുത്തർ തമാശയിൽ ആ നമ്മുടെ അവസ്ഥകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ആ രൂപത്തിൽ നമ്മളൊന്നും ഇങ്ങനെ വെറുതെ ചിന്തിച്ചു നോക്കുക, നമ്മുടെയൊക്കെ ഈമാൻ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പൊരുത്തം കിട്ടും. ഇത്ര ആളുകൾ ഹിജറ പോകും, ഇത്ര ആളുകൾക്ക് അതിനുള്ള ഈമാനികമായ കരുത്തിന്റെ ആവേശം ഉണ്ട്. അങ്ങനെ ഒടുക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു, തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഉമേർ ചെയ്തത് എന്താ അറിയോ, ഒരൊറ്റ കരച്ച് ആലോചിച്ച് നോക്കണം. അപ്പൊ ബക്ക ഉമേർ വേറെ കരഞ്ഞു, ഫജാദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശം കണ്ട് ഉമേറിന് അനുവാദം കൊടുത്തു. ഉമേർ ഇബ്നു അബി വഖാസ് യുദ്ധത്തിന് അനുവാദം കൊടുത്തു. എന്നിട്ട് അതിന്റെ ആ ഉമേറിന്റെ ചരിത്രം, ബദറിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് കാണാം. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, സഅദിന്റെ സഹോദരനാണ്, സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമേർ ചെറുപ്പാണല്ലോ, ഉമേറിന് ആയുധങ്ങൾ കെട്ടിക്കൊടുത്തതും ഒരുക്കി കൊടുത്തതും ഞാൻ, കാരണം എന്താണ് ചെയ്യുക എന്നുള്ളതും ഉമേറിനറിയില്ല, അല്ല എങ്ങനെയാണ് പിടിക്കുക എന്നുള്ളതും ഉമേറിനറിയില്ല, അതൊക്കെ ഒരുക്കി കൊടുത്തത് ഞാനാണ്. ഹദീസിൽ കാണാം, ഫകുൻതു ആഖിദു ലഹു ഹമായില സൈഫിഹി മിൻ സിഗരിഹി, അതൊക്കെ കെട്ടിക്കൊടുത്തത് ഞാനാണ് ആയുധങ്ങളൊക്കെ. അങ്ങനെ ഉമേർ റളിയല്ലാഹു അൻഹു ആ കൊച്ചു ബാലൻ ബദർ യുദ്ധത്തിന് പോവുകയാണ്. ചരിത്രത്തിൽ അവസാനം നമ്മൾ വായിക്കുന്നു, ഫഖുതില ബി ബദർ, ഉമേർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വഹുവ ഇബ്നു സിത്ത അശറ സന, അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 16 വയസ്സാണ്. ഖതലഹു അംറു ഇബ്നു അബ്ദുബുദ് ആണ് അയാളെ അദ്ദേഹത്തെ കൊന്നത്. കുട്ടി ആ ബാലനെ വധിച്ചത്. അതാണ് പിന്നീട് ബദറിന്റെ ചരിത്രത്തില് ഉമേർ ഇബ്നു അബി വഖാസിന്റെ ചരിത്രത്തിൽ നമ്മൾ അവസാനം വായിക്കുന്നത് ഈ സംഭവമാണ്. അപ്പൊ ഇത് വല്ലാത്തൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ബദറിന്റെ ചരിത്രത്തിൽ ആവേശം. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, അബൂജഹലിനെ വധിച്ചത് ഇതേപോലെ തന്നെ രണ്ട് കുട്ടികളാണ് അബൂജഹലിനെ വധിച്ചത്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. രണ്ട് കുട്ടികളുടെ ആവേശം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവാണ്. ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചു പോവാണ്. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രണ്ട് കുട്ടികൾ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവരുടെ പേരുകൾ വന്നിട്ടുണ്ട്, മുആദബിനു അംബ്രബിനുൽ ജമൂഹ്, മുആദബിനു അഫ്രാഹ്, മുആദബിനു അംബ്രബിനുൽ ജമൂഹ്, അതേപോലെ തന്നെ മുആദബിനു അഫ്രാഹ്. ഈ രണ്ടാളുകൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് ആവേശം നൽകുന്ന ഒരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു പറയുന്നത്, ഞാൻ അങ്ങനെ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, അവസാനം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ വലതുഭാഗത്തും എന്റെ ഇടതുഭാഗത്തും ഓരോ ചെറുപ്പക്കാർ, രണ്ടാളുകളുടെ കയ്യിലും വാളുണ്ട്. അതിലൊരാളെന്നോട് വിളിച്ചു, എന്നിട്ട് എന്നോട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ, യാ അമ്മി ഹൽ താരിഫു അബാ ജഹൽ, ആ കുട്ടി ചോദിക്കുന്നത് എന്താ, അമ്മി ആരാണ് അബൂ ജഹൽ? അബൂജഹലിനെ പോലും ഇവർക്ക് അറിയില്ല, പക്ഷെ അബൂജഹലിനെ വധിക്കാൻ വേണ്ടി വന്നിരിക്കാണ് ഇസ്ലാമിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആദർശം ഉള്ളൊക്കെ അറിയാല്, ആദർശം മനസ്സിലേക്ക് അരങ്ങിറങ്ങിയാല് കിട്ടുന്ന ഈമാനികമായിട്ടുള്ള കരുത്താണ് യഥാർത്ഥത്തിൽ. അപ്പൊ യുദ്ധക്കളത്തിൽ നടക്കുന്ന സംഭവമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അവൻ ചോദിച്ചു, ആരാണ് അബൂജഹൽ? അബൂജഹലിനെ അറിയോ? അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, അതെ എനിക്ക് അബൂജഹലിനെ അറിയാം. വമാ ഹാജതുക ഇലൈഹി യാ ഇബ്നാഖി, എന്തിനാണ് നിനക്ക് അബൂജഹലിനെ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, കാരണം അബൂജഹല് അന്ന് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ധീരനാണ്, നേതാവാണ്, പോരാളിയാണ്. അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഈ രണ്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് അബൂജഹലിനെ കുറിച്ച് ചോദിക്കുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അബൂജഹലിനെ എനിക്കറിയാം, വമാ ഹാജതുക ഇലൈഹി യാ ഇബ്നാഖി, എന്റെ സഹോദര പുത്ര, അബൂജഹലിനെ കിട്ടിയിട്ട് നിനക്കെന്താ കാര്യം? എന്തിനാണ് അബൂജഹലിനെ കാണുന്നത്? ആ കുട്ടിയുടെ മറുപടി എന്തായിരുന്നു? അവര് അഖ്ബർതു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്നഹു യസുബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂജഹൽ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കണം നിങ്ങൾ, അള്ളാഹിന്റെ റസൂലിനെ അബൂജഹൽ ചീത്ത പറയുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ അബൂജഹലിനെ വധിക്കാൻ വേണ്ടി ബദറിൽ വന്നിക്ക. അബൂജഹല് വേറൊന്നും അവർക്കറിയില്ല, അബൂജഹലിനെ പോലും അവർക്കറിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ അബൂജഹൽ ചീത്ത പറയുന്നു. വല്ലദീ നഫ്സീ ബിയദിഹി ലൻ റഅയ്തുഹു ലാ യുഫാരിഖു സവാദി സവാദഹു ഹത്താ യമൂത്തൽ അജലു മിന്ന, അവനെ കണ്ടുകിട്ടിയാൽ അവനെ ഞാൻ വധിക്കും, അബൂജഹലിനെ ഞാൻ വധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനം അങ്ങനെയായിരുന്നു. പോരാളിയായ, അതികായനായ, വീരനായ അബൂജഹലിന്റെ മരണം ഈ രണ്ട് യുവാക്കളിലൂടെ ആവണമെന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം ബദർ യുദ്ധത്തിൽ നിന്ന് ബദർ യുദ്ധം നടക്കരുത് എന്ന് മുശ്രിക്കുകൾ പോലും ഖുറൈശികൾ പോലും അബൂജഹലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അബൂജഹലിന്റെ വാശി, ആ വൈരാഗ്യം, ആ ഒടുങ്ങാത്ത മുസ്ലിങ്ങളോടുള്ള പക, പല മുശ്രിക്കുകൾ അബൂജഹലിനോട് ആവശ്യപ്പെട്ട് നമുക്ക് തിരിച്ചു പോകാം. കാരണം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം സുരക്ഷിതരായിട്ട് മക്കയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം വേണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്ന് അബൂജഹലിനോട് ഖുറൈശി നേതാക്കൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അബൂജഹലിന്റെ വാശി, മുസ്ലിങ്ങളോടുള്ള പക, അവനെ യുദ്ധത്തിൽ കൊണ്ടെത്തിച്ചു. ആ അബൂജഹലിനെ വധിക്കുന്നത് ഈ രണ്ടാളുകളാണ്. അങ്ങനെ ഈ കുട്ടി, ഈ യുവാവ് ഈ രൂപത്തിൽ മറുപടി പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് എനിക്ക് വല്ലാത്തൊരു പുതുമ തോന്നി, എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം അവരെന്ത് ചെയ്യാൻ അബൂജഹലിനെ. ഇതേപോലെ തന്നെ മറ്റേ എന്റെ വലതുഭാഗത്തുള്ളവൻ ചോദിച്ചതുപോലെ ഇടതുഭാഗത്തുള്ളവൻ എന്നോട് ചോദിച്ചു, ഈ അമ്മി അബൂജഹലിനെ അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടാളും മത്സരിക്കാൻ അബൂജഹലിനെ കൊല്ലണം, കാരണം അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കുന്നുണ്ട്, അത്രേ അവർക്ക് അറിയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കുന്ന അബൂജഹലിനെ കൊല്ലണം, രണ്ടാളും മത്സരിക്കുക, ഞാൻ കൊല്ലു എന്ന് പറഞ്ഞിട്ട് മത്സരിച്ചിട്ട് വരികയാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചരിത്രത്തിൽ കാണാം, അബൂജഹല് യസൂലു ഫിന്നാസി, ജനങ്ങൾക്കിടയിലൂടെ മുശ്രിക്കുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അബൂജഹല്, ആ അബൂജഹലിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഈ രണ്ട് കുട്ടികൾ. അബൂജഹൽ ജനങ്ങൾക്കിടയിലൂടെ അങ്ങനെ യുദ്ധത്തെ നയിച്ചുകൊണ്ടിരിക്കാണ്. ഫഖുൽതു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ തറയാനി ഹാദാ സാഹിബുക്കും അല്ലദീ തസ്അലാനി അൻഹു, ഇതാണ് നിങ്ങൾ രണ്ടുപേരും ചോദിച്ചു വന്ന അബൂജഹലിനെ ചോദിച്ചു വന്നല്ലോ. ഇതാ ആരാണ് അബൂജഹൽ. അത് പറഞ്ഞ ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഈ രണ്ട് യുവാക്കളും, ഫബ്തദറാഹു ഫദറബാഹു ബിസൈഫൈഹിമാ ഹത്താ ഖതലാഹു, രണ്ടുപേരും ഓടിച്ചെന്ന് അവരുടെ വാളുകൾ കൊണ്ട് അബൂജഹലിനെ വെട്ടി അവന്റെ ശിരസ്സർക്ക ചെയ്യുന്നു. അബൂജഹലിനെ വെട്ടി വീഴ്ച ഈ രണ്ട് കുട്ടികളും, ഹത്താ ഖതലാഹു, അദ്ദേഹത്തെ വധിക്കുന്നത് വരെ. സുമൻസറഫ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു, അങ്ങനെ അബൂജഹലിന്റെ കഥ കഴിച്ചിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു, ഞങ്ങളിങ്ങനെ അബൂജഹലിനെ കൊന്നിട്ടാ വന്നിരിക്കുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കുമാ ഖതല, നിങ്ങളിൽ ആരാണ് കൊന്നത്? ഫഖാല കുല്ലു വാഹിദിൻ മിൻഹുമാ അന ഖതൽതു, രണ്ടാളും ഒരുമിച്ച് പറഞ്ഞു ഞാനാണ് കൊന്നത് രണ്ടാളും ഒരുമിച്ച്. അപ്പൊ അവരുടെ ആവേശം, കാരണം റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ഒരാളും അയാൾ ജീവിച്ചിരിക്കാൻ പോലെ ആവേശത്തോടു കൂടിയിട്ട് രണ്ടുപേരും അവര് അബൂജഹലിനെ പോയിട്ട് വധിക്കുക. അപ്പൊ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങള് രണ്ടുപേരും പറഞ്ഞു ഞാനാണ് കൊന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ മസഹ്തുമാ സൈഫകുമാ സൈഫൈകുമാ, നിങ്ങളുടെ വാളുകൾ കഴുകി കളഞ്ഞിട്ടുണ്ടോ, രക്തക്കറ പറിച്ചിട്ടുണ്ടോ? കാല അവ രണ്ടുപേരും പറഞ്ഞില്ല. ഫനദറ ഫി സൈഫൈനി, രണ്ടുപേരുടെയും വാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. ഫഖാല, എന്നിട്ട് അവരോട് പറഞ്ഞു, കിലാകുമാ ഖതല, നിങ്ങൾ രണ്ടുപേരുമാണ് അബൂജഹലിനെ കൊന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് അബൂജഹലിനെ കൊന്നത്. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ഈ അതില് ആദബിനു അഫ്ര അതില് കൊല്ലപ്പെടുകയാണ്. പിന്നീട് അബൂജഹലിന്റെ ഗനീമത്തുകളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദബിന് അംബറുബിനുൽ ജഹൂഹിന് കൊടുക്കുകയാണ്. അബൂജഹലിനെ കൊന്ന അബൂജഹലിന്റെ ഗനീമത്തായിട്ട് കിട്ടിയതൊക്കെ മുആദ് ബിൻ സഫ്ര, അദ്ദേഹം ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാണ്. അപ്പോ ഈ സംഭവം ഇത് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച് മുത്തഫഖുൻ അലൈഹിയായി വന്നിട്ടുള്ള ഹദീസാണിത്. അപ്പൊ യഥാർത്ഥത്തില് ഈ രണ്ട് ചെറുപ്പക്കാരുടെ ചരിത്രം, അപ്പൊ ഇതൊക്കെ നമ്മള് ഈ ബദറിന്റെ ചരിത്രം നമ്മള് വായിച്ചു പോകുമ്പോ നമുക്ക് നമ്മുടെ ദഅവ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ആവേശമാണ് യഥാർത്ഥത്തിലിത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ദഅവ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നേടാൻ, ഈമാനികമായ ആവേശമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരുപാട് സഹാബികളുടെ ചരിത്രം, വേറെയും ഇതേപോലുള്ള ചരിത്രങ്ങൾ അദരിദത്തിന്റെ സംഭവത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സഹാബികളുടെ ചരിത്രം. അപ്പൊ നമ്മളെവിടെ നിൽക്കുന്നു ആദർശ രംഗത്ത്? നമ്മൾ എത്രത്തോളം അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നുണ്ട്? അല്ല, ഖുർആൻ സൂറത്ത് തക്കാസുറിൽ പറഞ്ഞതുപോലെ അൽഹാകും തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ദുനിയാവിന്റെ പിന്നാലെ. അപ്പോ ഈ സന്ദർഭത്തിൽ ഈ ബദറിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് പാഠമാകണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതേപോലെ തന്നെ ബദറിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്ന്, ആദർശ ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ആദർശത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് ബദറിന്റെ വലിയൊരു പാഠമാണ്. ഈ ആവേശം നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് ആദർശത്തിന്റെ പേരിലായിരിക്കണം, ആദർശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ഈമാനിന്റെ തൗഹീദിന്റെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ബന്ധം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും മുകളിലുള്ള ബന്ധം, അത് ആദർശ ബന്ധമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ആ വിഷയത്തിൽ ആളുകൾ അവർക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ പരലോകം നഷ്ടാവും. രക്തബന്ധം, വൈവാഹിക ബന്ധം, സൗഹൃദ ബന്ധം, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ ഒരു മനുഷ്യനുണ്ടാവും. പക്ഷെ ആ ബന്ധങ്ങളുടെ മീതയാണ് യഥാർത്ഥത്തിൽ ആദർശ ബന്ധം. ഞാൻ പറയുന്നത് ആ ബന്ധങ്ങളുടെ മീത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾക്ക് ഉപരി എന്ന് പറയുമ്പോൾ, രക്തബന്ധം യഥാർത്ഥത്തിൽ ആദർശത്തിനെതിരാകാണെങ്കിൽ ആ രക്തബന്ധം നമ്മൾ മുറിച്ചു കളയേണ്ടി വരും. ഭൗതികമായിട്ട് നമുക്കുള്ള ഇടപാടുകൾ നടത്താം എന്നുള്ളതല്ല. അത് മനസ്സിലാക്കുന്നിടത്ത് പലർക്കും അബദ്ധം സംഭവിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആദർശം പോലും തെറ്റായി പോകുന്നു, നമ്മുടെ മനഹജ് തെറ്റുന്നു, നമ്മുടെ നിലപാടുകൾ തെറ്റുന്നു, നമ്മൾ ഖുർആനെതിര് ചെയ്യുന്ന ഹദീസിനെതിര് ചെയ്യുന്നു, നമ്മൾ സലഫുകൾ സ്വീകരിച്ച നിലപാടിനെതിരെ നമ്മൾ ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇതില് വരുന്ന നമുക്ക് സംഭവിക്കുന്ന അബദ്ധം. അപ്പൊ ആദർശ ബന്ധമാണ് വലുത്, അതിന്റെ അപ്പുറത്തൊക്കെ ഒരു ബന്ധമില്ല. നമ്മൾ സ്നേഹിക്കേണ്ടത് ആദർശത്തിന്റെ പേരിലാണ്. നമ്മൾ തമ്മിൽ തെറ്റേണ്ടത് എന്തിന്റെ പേരിലാ? ഒരു 500 റിയാലിന്റെ പേരിലാണോ? ഒരു തെങ്ങിന്റെ പേരിലാണോ? ഒരു കവുങ്ങിന്റെ പേരിലാണോ? അല്ലെങ്കിൽ ഒരു പവൻ സ്വർണത്തിന്റെ പേരിലാണോ? അല്ലെങ്കിൽ ഏതാനും ഉറുപ്പികന്റെ പേരിലാണോ? ഒന്നല്ല, നമ്മൾ തമ്മിൽ പിരിയേണ്ടതും ആദർശ ബന്ധത്തിന്റെ പേരിലായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാതാപിതാക്കളോട് കാണിക്കേണ്ട ഇതിനെ നിലപാടുകളെ കുറിച്ച് ഖുർആൻ സുന്നത്തും എത്ര പറയുന്നുണ്ട്? അവരുടെ തൃപ്തിയും പൊരുത്തവും നേടാതെ ഒരാൾക്ക് സ്വർഗത്തിൽ പോലും പ്രവേശിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ശക്തമായിട്ടുള്ള നിലപാടാണ്. നമ്മൾ നോമ്പിനെ കുറിച്ചുള്ള ഹദീസ് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആമീൻ പറഞ്ഞു. അതിൽ ഒന്നേതാ? വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളുണ്ടായിട്ട് അവരെ പരിചരിച്ച് സ്വർഗം നേടാൻ സാധിക്കാത്ത ഒരാൾ, അയാളെ നരകത്തിൽ പ്രവേശിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അത്രത്തോളം ആ ബന്ധത്തിന് ദൃഢതയുണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞു, അവര് ശിർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലോ? അവര് ശിർക്ക് ചെയ്യാൻ തൗഹീദിനെതിരായ ഒരു കാര്യം നിന്റെ മാതാവോ പിതാവോ കൽപ്പിച്ചാൽ എന്താ ചെയ്യേണ്ടി? ഖുർആൻ പറഞ്ഞു, പലാത്തുമാരനുസരിക്കരുത്. അതുവരെ ഖുർആൻ പറഞ്ഞെന്താ? അവരോട് ചെ എന്ന് പോലും പറയാൻ പാടില്ല. അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. അവരാണ് നിന്റെ സ്വർഗം, അവരാണ് നിന്റെ നരകം. പക്ഷെ അത് പറഞ്ഞ ഖുർആൻ ആദർശത്തിന്റെ കാര്യം വന്നപ്പോ സ്വീകരിച്ച നിലപാടെന്താ? ആ വിഷയത്തിൽ അവരനുസരിക്കേണ്ട, പോയി പണിയെത്താൻ വേണ്ടി പറയണം. ഇത് മാതാപിതാക്കളോടുള്ള നിലപാട് ഇങ്ങനെയാണെങ്കിൽ പിന്നെന്തിന് ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് ആ നിലപാടിലേക്ക് നമുക്ക് വന്നുകൂടാ? ഞാൻ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നുള്ളത് 100% ബോധ്യപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ബിദഅത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ബിദഅത്താണ് എന്നുള്ളത് 100% ഒരു ബോധ്യപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ന്യായീകരിക്കുന്നത് എന്നെ പഠിപ്പിച്ച ഉസ്താദൊക്കെ അതിൽ തന്നെയല്ലേ, എന്നെ പഠിപ്പിച്ച ഉസ്താദ് അതിലാണ്, പിന്നെ ഞാനെങ്ങനെ അതിൽ നിന്ന് പോരുക, അവരല്ലേ എന്നെ പഠിപ്പിച്ചത്. അത് 100% ബോധ്യപ്പെടുത്തി കൊടുത്താലും അയാൾ പറയും SOSലൂടെയാണ് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത്. ഇത് യഥാർത്ഥത്തിൽ പലരും പറയുന്നൊരു ന്യായീകരണ. അപ്പോ നമ്മുടെ പിന്നെ സുഹൃത്തുക്കളുണ്ട്, നിസ്കാരത്തെ കുറിച്ച് മാത്രം പറയുന്ന സുഹൃത്തുക്കൾ, നോമ്പിനെ കുറിച്ച് മാത്രം പറയുന്ന, തോവിദിനെ കുറിച്ച് പറയാത്ത സുഹൃത്തുക്കൾ, അവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്ക, നിങ്ങളുടെ ഈ നിലപാട്, നിങ്ങളുടെ മൻഹജ് തെറ്റാണ്, നിങ്ങളുടെ ദഅവത്തിന്റെ മനഹജ് തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്ക. അവർ പറയും ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത് ദിക്ക് വന്നിട്ടാണ്, അതുകൊണ്ട് ഇനി ഇവരെ വിട്ടിട്ട് പോരാൻ എനിക്ക് പ്രയാസമുണ്ട്. ഈ നിലപാട് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തും. ഇവിടെ ഒരു പക്ഷേ നമുക്ക് ആ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, പരലോകം നഷ്ടപ്പെടുത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ തെറ്റായ മനഹജിലും ആ തെറ്റായ നിലപാടിലും തന്നെ നിൽക്കും. നമ്മൾ സംസാരിച്ചു കൊണ്ട് അവർ പറയും ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത് ദിക്ക് വന്നിട്ടാണ്, ഞാന് കള്ളുപിടിച്ചിരുന്നു, കള്ളുപിടി നിർത്തിയത് ഈ ഈ തബ്ലീഗ് വന്നിട്ടാണ്. അവരത് തന്നെ നിർത്തും. നമ്മളത് 100% തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താല് ഇത് യഥാർത്ഥത്തിൽ പലരും പറയുന്ന ന്യായമാണ്. ഞാൻ അങ്ങനെ വന്ന ആളാണ്, ഞാൻ ഇങ്ങനെ വന്ന ആളാണ്, എനിക്ക് ആ ഇരുമ്പ് കിട്ടിയത് ഇങ്ങനെയാണ്. അവരുടെ നിലപാടുകള് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും അവരാ നിലപാട് തന്നെ കുറച്ച്, അവർക്കറിയാം ആ മനഹജ് തെറ്റാണ്, ആ ആദർശം തെറ്റാണ്, ആ നിലപാട് തെറ്റാണ്, അത് സുന്നത്തിനെതിരാണ്, അത് വിദേശത്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അവർ പറയും എന്റെ ഉസ്താദാണ്, എന്റെ ഹസീബാണ്, എന്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ട് വന്ന ആളാണ്. യഥാർത്ഥത്തിൽ ഈ നിലപാട് നമ്മുടെ പരലോകത്ത് നഷ്ടപ്പെടുത്തും. കാരണം പരസ്പരം സ്നേഹിക്കേണ്ടത്, പരസ്പരം പിരിയേണ്ടത് ആദർശത്തിന്റെ പേരില്ല. പരലോകത്ത് 7 ആളുകൾക്ക് അള്ളാഹ് തണലിട്ട് കൊടുക്കുന്നു പറഞ്ഞു. ആ തണലിട്ട് കൊടുക്കുന്ന 2 ആളുകളെ കുറിച്ച് അള്ളാഹ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു. ആരാ? റജുലാനി, 2 ആളുകൾ. തഹാബ്ബാ ഫില്ലാഹി, അവര് രണ്ടുപേരും അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു. ഈ ജിത്തമാ അലൈഹി, അവർ രണ്ടുപേരും ഐക്യപ്പെട്ടത്, അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടിയത് അള്ളാഹിന്റെ പേരിലാണ്, അള്ളാഹിന്റെ ആദർശത്തിന്റെ പേരിലാണ്. ഇങ്ങനെയുള്ള 2 ആളുകൾ. വതഫറഖ അലൈഹി, അവർ രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. എന്തിന്റെ പേരില്? ആദർശത്തിന്റെ പേരിൽ, അള്ളാഹിന്റെ പേരിൽ തന്നെ. അവ 2 ആളുകള് അവരൈക്യത്തിലായിരുന്നു. എന്തിന്റെ പേരില്? അള്ളാഹിന്റെ ആദർശത്തിന്റെ പേരില്. ആദർശം തമ്മിൽ തെറ്റി, അവർ രണ്ടുപേരും പിരിഞ്ഞു. ആദർശത്തിൽ തെറ്റി, അവർ രണ്ടുപേരും പിരിഞ്ഞു. ഭൗതികമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അത് പറയാം. പക്ഷെ ഈ നിലപാട് എന്താകരുത്? അത് രക്തബന്ധമാണെങ്കിലും സൗഹൃദ ബന്ധമാണെങ്കിലും വൈവാഹിക ബന്ധമാണെങ്കിലും നമ്മളെ നിലനിർത്തുന്ന എന്ത് ബന്ധമാണെങ്കിലും ഇത് ആദർശ ബന്ധത്തിന്റെ അപ്പുറത്തേക്ക് വരരുത്. ഒന്നാ നമ്മളെ പരലോകത്ത് നഷ്ടപ്പെടുത്തും. ഇത് നമുക്ക് ബദറിൽ കിട്ടുന്ന പാഠമാണ്. സൂറത്ത് മുംതഹിനയിലെ ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദല്ലാഹ വറസൂല വലവ് കാനു ആബാഅഹും എന്ന ആയത്ത്, എന്തായത്തിന്റെ അർത്ഥം? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ നീ കാണില്ല. അവർ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നതായിട്ട് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ, അവർ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നതായിട്ട്, അവർ അവരുടെ പിതാക്കളാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും അവരുടെ സഹോദരങ്ങളാണെങ്കിലും അവരുടെ കുടുംബങ്ങളാണെങ്കിലും അവരോട് സ്നേഹബന്ധം ഉണ്ടാവരുത്. ഇതാണ് ആദർശബന്ധം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഇതിൽ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്താ? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് ബദർ യുദ്ധ സംബന്ധമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഈ വചനത്തിൽ കാണാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ പറയുന്നു, ബദർ യുദ്ധം നടക്കുകയാണ്. ബദർ യുദ്ധത്തിൽ മഹാനായ സഹാബി അബു ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വധിച്ചത് സ്വന്തം പിതാവിനെയാണ്. മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. നമ്മൾ ബദറിന്റെ ചരിത്രം വെറുതെ പറഞ്ഞു പോയപ്പോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആദർശ ബന്ധത്തിന്റെ മീതെ മറ്റൊരു ബന്ധത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കരുത്, നമ്മുടെ പരലോകത്ത് നഷ്ടപ്പെടുത്തും. അതേത് ബന്ധമാണെങ്കിലും ഈ ബദർ യുദ്ധത്തിൽ മഹാനായ സഹാബി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖതല അബാഹു യൗമ ബദരി, സ്വന്തം പിതാവിനെ സ്വന്തം പിതാവിനെ അദ്ദേഹം കൊന്നു. അബൂബൈദ റളിയല്ലാഹു അൻഹു. ആ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഔ അബ്നാഅഹും എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ബദർ യുദ്ധത്തിന്റെ ദിവസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹമ്മ യൗമഇദിൻ ബിഖത്ൽ ഇബ്നിഹി അബ്ദുറഹ്മാൻ, സ്വന്തം മകനായ അബ്ദുറഹ്മാനോട് യുദ്ധം ചെയ്യാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു. ബദർ യുദ്ധത്തിൽ സ്വന്തം മകനാണ് അപ്പുറത്ത് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ പിന്നീട് മക്കാ വിജയത്തിന്റെ മുമ്പാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ മുസ്ലിമാകുന്നത്. പക്ഷെ ബദർ യുദ്ധം നടക്കുമ്പോ ശത്രുപക്ഷത്താണ് അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ മഹാനായ മിസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഖത്തല അഹാഹു, സ്വന്തം സഹോദരനെയാണ് വധിച്ചത്. മിസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, ഉബൈദ് ഇബ്നു ഉമയ്യ അദ്ദേഹത്തിന്റെ സഹോദരനാണ്, സ്വന്തം സഹോദരനെ വധിച്ചു. അതേപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉത്ബയെ ഷൈബയെ ഇവരൊക്കെ പരസ്പരം ബന്ധുക്കളാണ്. അതേപോലെ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതൃവ്യനായ ആസ് ഇബ്നു ഹിഷാമിനെ ബദർ യുദ്ധത്തിൽ വധിച്ചു. ഇത് വലിയൊരു പാഠാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിൽ. മകൻ അബൂബൈദ റളിയല്ലാഹു അൻഹു പിതാവിനെ വധിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു, മിസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു സഹോദരനെ വധിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതൃവ്യനെ കൊല്ലുന്നു, ഹംസ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അവരുടെ കുടുംബക്കാരെ വധിക്കുന്നു. ബദർ യുദ്ധത്തിലുള്ള സംഭവം ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോ ആദർശ ബന്ധം, ഇതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന്റെ മുമ്പിൽ നമുക്ക് മറ്റ് ബന്ധങ്ങൾ തടസ്സമായാൽ ദുനിയാവിൽ ഒന്നും സംഭവിച്ചോളണമെന്നില്ല, പക്ഷെ പരലോകം നമുക്ക് നഷ്ടം. കാരണം അതിന്റെ പേരിൽ ഖുർആനും സുന്നത്തും ദുർവ്യാഖ്യാനിക്കേണ്ടി വരും, ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ സുന്നത്തായൊരു കാര്യം വിദഅത്താണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ വിദഅത്തായൊരു കാര്യം സുന്നത്താണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ സലഫുകൾ സ്വീകരിച്ച നിലപാടിനെതിരായ കാര്യം അതിനെ ന്യായീകരിക്കേണ്ടി വരും, മനഹജിനെതിരായ കാര്യം അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ന്യായീകരിക്കേണ്ടി വരും. അത് നമ്മളെ പരലോകത്ത് നഷ്ടപ്പെടുത്തും. ദുനിയാവിലെന്താ, നമ്മൾ ഓരോരുത്തരും ജോലി എടുക്കുന്നു, ജീവിക്കുന്നു, ബസ് ഫല. അപ്പൊ ബദർ നമുക്ക് നൽകുന്ന വലിയൊരു മൂന്നാമത്തെ പാഠം ആദർശ ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന പാഠം. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇൻഷാല്ലാ സമയത്തിനനുസരിച്ച് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു വിഷയങ്ങൾ പഠിക്കുവാനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഓർമ്മിക്കുകയും സൽപ്രവൃത്തികൾ കൂടുതലായിട്ട് ചെയ്യാൻ ഒന്നുകൂടി തീരുമാനിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ തറാവീഹ് റമദാനിൽ നമ്മൾ നിസ്കരിച്ച നമ്മുടെ തറാവീഹിന്റെ അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളുടെ ദാനധർമ്മങ്ങളുടെ എല്ലാം പുണ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ പരലോകത്ത് നമ്മ എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോകുമ്പോൾ ഈമാനോടുകൂടി തൗഹീദോടുകൂടി ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم انك عفو كريم تحب العفو فاعف عنا. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله.